എന്തെങ്കിലും ഒന്ന് ചെയ്യുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങൾ രക്ഷപ്പെടും എന്ന് മരിച്ച ഒരു ലോകത്തോട് മതങ്ങൾ പറയുന്നത് രസകരമായിരിക്കുന്നു. ദൈവം പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വന്ദനം. ഒരിക്കൽ കൂടി ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുവാൻ സഹായിച്ച ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ശരീരാത്മദേഹികളെ സൌഖ്യമാക്കുന്ന ഔഷധമായ സത്യവചനം ഭുജിക്കുവാൻ നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
എഫേസ്യ ലേഖനത്തിലെ ഒരു പുതിയ ഭാഗത്തേക്കാണ് നാം ഇന്നത്തെ പഠനത്തിലൂടെ വന്നെത്തുന്നത്. ഈ ലേഖനത്തിലെ ഒടുവിലത്തെ 3 അധ്യായങ്ങളിലെ വിഷയങ്ങൾ സഭയുടെ പെരുമാറ്റവും വിശ്വാസിയുടെ തൊഴിലും ആകുന്നു. സഭയുടെ പെരുമാറ്റവും ഒരു വിശ്വാസിയുടെ തൊഴിലും. ഒരു വിശ്വാസിയുടെ സ്വർഗീയ വിളിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഇനിയും നാം ഒരു ദൈവപൈതലിന്റെ ജീവിത രീതിയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്, അവന്റെ ഭൌമികമായ നടപ്പ്. യഥാർത്ഥ വിശ്വാസികൾ, അവരെ ഒരു കൂട്ടമായി സഭ എന്നാണല്ലോ നാം വിളിക്കുന്നത്, അവർ ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിലാണിരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിന്റെ തല ക്രിസ്തുവാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നാം സഭയുടെ വിളിയും പണിയും ഭരണഘടനയുമാണ് ചിന്തിച്ചത്. ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ 3 അധ്യായങ്ങളിൽ സഭയുടെ പെരുമാറ്റ രീതി, ഏറ്റുപറച്ചിൽ, പോരാട്ടം എന്നിവയാണ് ചിന്തിക്കുവാൻ പോകുന്നത്. സഭ ഒരു പുതിയ മനുഷ്യനാണ്. ഭാവിയിൽ സഭ ഒരു മണവാട്ടിയായിരിക്കും. മാത്രമല്ല, സഭ യേശുക്രിസ്തുവിന്റെ ഒരു നല്ല പടയാളിയും കൂടിയാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നാം മറുരൂപമലയുടെ ഉച്ചിയിലായിരുന്നു. ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ആത്മീക അനുഭവങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്. അതുകൊണ്ടത്രേ ആ അധ്യായങ്ങളിൽ നാം വളരെയേറെ സമയം ചെലവഴിച്ചത്. ഈ ഒടുവിലത്തെ ഭാഗത്ത് നാം ജീവിക്കുവാൻ പോകുന്ന താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ് നാം. ഇവിടെ നാം അശുദ്ധാത്മാവ് ബാധിച്ച ലോകത്തെയും സംശയിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയുമാണ് നേരിടുവാൻ പോകുന്നത്. ഇവിടെയാണ് നാം ജീവിതത്തെ മുഖാമുഖം കാണുന്നത്, കാര്യങ്ങൾ അതിന്റെ ഉള്ള അവസ്ഥയിൽ കാണുന്ന രംഗം. മലമുകളിലെ സത്യങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് പ്രസാദമാകും വണ്ണം ഈ ലോകത്തിലൂടെ നടക്കുവാനും ഇവിടെ നിൽക്കുവാനും നമുക്ക് സാധിക്കുമോ? നമ്മുടെ കർത്താവ് പറഞ്ഞു, നാം ഈ ലോകത്തിലാകുന്നു എന്നാൽ ലോകക്കാരല്ല എന്ന്. ഈ ലേഖനത്തിന്റെ മുഖപുര പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതോർക്കുമല്ലോ, വേദശാസ്ത്രപരമായി പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകത്തിനുള്ള സ്ഥാനമാണ് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിനുള്ളത്. ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നാം വന്നിരിക്കുന്നത്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും മോശയോടുമെല്ലാം ചെയ്ത വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ യോശുവ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. വാഗ്ദത്തത്തിന്റെ അവകാശത്തിൽ അത് അവനുള്ളതായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ യോർദാൻ കടത്തി ദേശത്ത് പ്രവേശിപ്പിച്ചു. ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ പ്രതീകമാണ് യോർദാൻ കടക്കുക എന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്ര താങ്കളും ഞാനും ജീവിക്കുന്നത്, കുറഞ്ഞത് പുനരുദ്ധാനത്തിന്റെ സ്ഥലത്തെങ്കിലും നാം പാർക്കേണ്ടതാണ്. ദേശത്തെ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിനും ആ ദേശം ആസ്വദിക്കേണ്ടതിനുമായി അവിടം യോശുവ കൈവശമാക്കേണ്ടതുണ്ട്. കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്ക്. കൈവശപ്പെടുത്തുക. ശത്രുക്കളും മറ്റ് തടസ്സങ്ങളും തന്റെ മാർഗമധ്യേ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ യോശുവ അതിനെ അതിജീവിച്ച് അവിടം കൈവശപ്പെടുത്തണമായിരുന്നു. എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ പകുതിയിലെ താക്കോൽ വാക്ക് സ്ഥാനം എന്നുള്ളതാണ്. സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം അവ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ അവ സ്വന്തമാക്കിയിട്ടാണോ നാം ഈ ലോകത്തിൽ നടക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് ആ ദേശം വാഗ്ദത്തം ചെയ്തിരുന്നു. അത് അവർക്ക് കൊടുത്തിരുന്നത് തന്നെയാണ്. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതുവരെ അസാധ്യമായ ഒരു സ്ഥലമായിരുന്നു അത്. ദൈവം യോശുവയോട് അരുളി ചെയ്തത്, നിന്റെ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും മോശയോട് പറഞ്ഞതുപോലെ നിനക്ക് തന്നിരിക്കുന്നു എന്നത്രേ. ദൈവം പറഞ്ഞു, യോശുവേ, ഇതെല്ലാം നിന്റേതാണ്, എന്നാൽ നീ കൈവശമാക്കുന്നതും മാത്രമേ നീ ആസ്വദിക്കൂ. അവകാശം കിട്ടി എന്ന് കണ്ട് ആസ്വദിക്കണമെന്നില്ലല്ലോ, ആസ്വദിക്കുവാൻ സാധനം കൈവശപ്പെടുത്തണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളിലേക്കും പ്രവേശിച്ച് അവ കൈവശപ്പെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസിക്ക് പദവി ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ ദൈവവചനത്താൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതത്രേ. ഇതുവരെ ഈ ലേഖനം മഹത്തരമായ കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ കൽപ്പനകൾ വളരെയേറെ കാണും. അത്ര ഉയർന്നൊരു സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നവരെ ഇപ്പോൾ തങ്ങളുടെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ നടക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ചിലർ ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തു മാത്രം ഒതുങ്ങിക്കൂടി വലിയ ആത്മീകരെ പോലെ നടിക്കാറുണ്ട്. അവർ എങ്ങും ആർക്കും തലകൊടുക്കില്ല. അവരുടെ ഭാഷ്യം തങ്ങൾ കാണപ്പെടാത്ത സഭയിലെ അംഗങ്ങളാകുന്നു എന്നത്രേ. തത്വജ്ഞാനം പറയുന്നത് കേട്ടാൽ അവരെപ്പോലെ അറിവുള്ളവരില്ല എന്ന് തോന്നും. ഭക്തി പറയുന്നത് അങ്ങ് കൊമ്പത്തേതാണ്, എന്നാൽ പ്രായോഗികമായ രംഗങ്ങളിൽ വെറും പൂജ്യം, വട്ടപൂജ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ കാര്യത്തിൽ നമുക്ക് കുറെ പ്രായോഗികമാകാം. കാണപ്പെടാത്ത സഭ നമ്മുടെ സമൂഹത്തിൽ ദൃശ്യമാകത്തക്കവണ്ണം, കാണപ്പെടത്തക്കവണ്ണം നാം പ്രവർത്തിക്കേണ്ടതാണ്. എഫ്എസ് ലേഖനത്തിന്റെ പ്രായോഗിക വശത്തേക്ക് നാം വന്നിരിക്കുന്നു. സഭയുടെ ഈ ലോകത്തിലെ പെരുമാറ്റ രീതി ഈ അധ്യായത്തിൽ, അതെ, നാലാം അധ്യായത്തിൽ സഭ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ മനുഷ്യൻ തന്നെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അദൃശ്യമായ സഭയുടെ അംഗങ്ങൾ തങ്ങളെ തന്നെ ദൃശ്യമാക്കേണ്ടതുണ്ട്. അവർ തങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തണം. അവർ ദൈവവചനം അറിയിക്കുന്നതിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തുവിൽ ഉള്ളവർക്ക് മാത്രമായി പറഞ്ഞിരിക്കുന്നതാണ് ഇനിയുമുള്ള കാര്യങ്ങൾ. രക്ഷിക്കപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. താങ്കൾ ഒരു ദൈവ പൈതലായിട്ടില്ല എങ്കിൽ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവം താങ്കളോട് ആവശ്യപ്പെടുന്നില്ല. ഒന്നാമത്, ക്രിസ്തുവിലെ വിശ്വാസത്താൽ താങ്കൾ ഒരു ദൈവ പൈതലാകണം. അവന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി താങ്കൾ തീരണം. വീണ്ടെടുക്കപ്പെട്ടവർക്കും സത്യത്തിന്റെ വചനം അനുസരിച്ചവർക്കും വേണ്ടിയുള്ളതാണ് തുടർന്നുള്ള കാര്യങ്ങൾ. എത്രമാത്രം നിർബന്ധിച്ചാലും എത്ര പ്രചോദനം നൽകിയാലും മരിച്ച മനുഷ്യന് നടക്കുവാൻ സാധ്യമല്ല. ഒന്നാമത്, മരിച്ച മനുഷ്യൻ ജീവിക്കണം, അതിന് വേണ്ടത് ചെയ്യണം. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് പൌലോസ് പറയുന്നു. നഷ്ടപ്പെട്ട സകലരുടെയും സ്ഥിതി അതത്രേ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥൻ പോലും ശവക്കോട്ടയിലേക്ക് ചെന്ന് ആജ്ഞ കൊടുക്കില്ല. കൊടുത്താൽ തന്നെ അവിടെ നിന്നും ആരും എഴുന്നേറ്റ് പോകുകയില്ല. അവർക്കൊന്നാമത് ജീവനുണ്ടാകണം. എന്തെങ്കിലും ഒന്ന് ചെയ്യുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നിങ്ങൾ രക്ഷപ്പെടും എന്ന് മരിച്ച ഒരു ലോകത്തോടും മതങ്ങൾ പറയുന്നത് രസകരമായിരിക്കുന്നു. ദൈവം പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ്. നിങ്ങൾ ആദ്യം ജീവിക്ക്, പിന്നെ വല്ലതും ചെയ്യുവാൻ കഴിയും എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു ദൈവപൈതൽ അല്ല എങ്കിൽ ഇനിയും പഠിക്കുന്ന ഭാഗം താങ്കൾക്ക് വേണ്ടിയുള്ളതല്ല. പിന്നെ ശ്രദ്ധിക്കുന്നതിനാൽ കുഴപ്പമില്ല. താങ്കൾ ഒരു ദൈവപൈതലാകുമെങ്കിൽ ദൈവം താങ്കളിൽ നിന്നും ആവശ്യപ്പെടുവാൻ പോകുന്നത് എന്ത് എന്ന് താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കും. അതുമാത്രമല്ല, താങ്കളുടെ ചുറ്റുമുള്ള ദൈവമക്കളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് എന്ത് എന്ന് പഠിക്കാവുന്നതാണ്. വല്ലവരുടെയും കാര്യം അങ്ങനെ അറിയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാര്യങ്ങൾ അറിയുന്നതല്ലേ? എന്നാൽ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. നാം വായിക്കുന്നത് നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീൻ. ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ ഒരു വിശ്വാസിക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പൌലോസ് ക്രിസ്തുവിന്റെ ഒരു ബദ്ധനാണ്. അതായത്, അവന് ക്രിസ്തുവിലുള്ള അവസ്ഥ കാരണമാണ് അവനൊരു തടവുകാരനായിരിക്കുന്നത്. ജാതികളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു എന്നതിനാൽ ഒരു തടവിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ക്രിസ്തുവിലായിരിക്കുവാൻ പൌലോസിന് സാധിക്കുന്നു എന്നത് രസകരമല്ലേ? ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെന്ന് നടപ്പീനെന്ന് ഇവിടെ നാം വായിച്ചു. റോമലേഖനം 12:1 ഒന്നാം വാക്യത്തിൽ നാം കാണുന്ന പദവും ഇത് തന്നെയാണ്. സീനായ് മലയിൽ ഇടിയിലും തീയിലും കണ്ട കൽപ്പന അല്ലിത് പിന്നെയോ സ്നേഹത്തിന്റെ ശാന്തമായ പ്രബോധനം. റോമലേഖനത്തിൽ നാം വായിക്കുന്നത് 12:1. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നാം നമ്മുടെ വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണം. നമുക്ക് ക്രിസ്തുവിലുള്ള സ്ഥാനത്തോട് പൊരുത്തപ്പെടുന്ന വിധം ഒരു നടപ്പ് നടക്കുവാനാണ് ഈ വിളി. ഫിലിപ്പിലേഖനം 1:27 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. വീണ്ടും പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1:10 വാക്യത്തിൽ എഴുതി, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞുവരേണം. ഒരു ദൈവവൈതലിന്റെ നടപ്പിനും മാതൃകയായി പൌലോസ് തന്റെ ജീവിതം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:10 നാം വായിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. നോക്കണേ, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുവാൻ പൌലോസ് യാചിക്കുകയാണ്. ജനങ്ങൾ ഒരുപക്ഷെ താങ്കളോട് ഇതേക്കുറിച്ച് പറഞ്ഞെന്ന് വരില്ല. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ താങ്കൾ ഒരു യഥാർത്ഥ ദൈവപൈതലായി തീർന്നുവോ എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കുന്ന ഒരേ ഒരു വിധം താങ്കളുടെ നടപ്പുകൊണ്ടാണ്. താങ്കൾ എങ്ങനെ നടക്കുന്നു എന്നതിൽ കൂടുതലായി താങ്കൾ എവിടെ നടക്കുന്നു എന്നതാണ് മനുഷ്യർ കാണുന്നത്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതി, അവൻ വെളിച്ചത്തിലിരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുക എന്നാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്നാണ്. ദൈവവചനവുമായി ഓരോ ദിവസവും താങ്കൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നിങ്ങൾ എത്ര സമയം ദൈവവചനത്തിൽ ചെലവഴിക്കുമെന്ന കാര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറിയാം. മാത്രമല്ല നിങ്ങളുടെ അയൽവക്കാർക്കും സഭയിലെ കൂട്ടുവിശ്വാസികൾക്കും അറിയാം. കൂടെ ജോലി ചെയ്യുന്നവരും അത് മനസ്സിലാക്കും. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കണം. അങ്ങനെ ദൈവവചനത്തെ അവഗണിച്ചതിനാലാണ് വിശ്വാസികളുടെ നടപ്പ് കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്നത്. പറയുന്നതുമായി ഒരു ബന്ധവും ഇല്ലാത്തതുപോലുള്ള ജീവിതം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിത രംഗങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കും എന്നതിൽ തർക്കമില്ല. ദൈവവചനം പഠിക്കുവാൻ മക്കൾക്ക് അവസരമുണ്ടാക്കാത്ത മാതാപിതാക്കന്മാർ അവരിൽ നിന്ന് തന്നെ ഫലം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. പൌലോസ് ഇവിടെ അവരെ പ്രബോധിപ്പിക്കുന്നത് അവരുടെ വിളിയുടെ അടിസ്ഥാനത്തിലാണ്. എഫേസിയിലെ ജനങ്ങൾ ദൈവകൃപയുടെ വ്യവസ്ഥയുടെ കീഴിലാണ് എന്നവൻ വിവരിച്ചതേയുള്ളൂ. അവർ ആ വ്യവസ്ഥയുടെ കീഴിലാണ് ജീവിക്കുന്നത്. അത് പൌലോസ് അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, പൂർണ്ണ വിനയത്തോടും സൌമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വിനയമെന്നാൽ താഴ്ത്തിക്കൊണ്ടുവന്ന ഒരു മനസ്സ് എന്നാണ് അർത്ഥം. താൻ പ്രസംഗിച്ചത് അതുപോലെ പ്രാവർത്തികമാക്കിയ ഒരുവനായിരുന്നു പൌലോസ്. അഹങ്കാരത്തിന്റെ എതിരാണല്ലോ വിനയം. നമുക്കിന്ന് എത്രയേറെ ആവശ്യമുള്ളൊരു സ്വഭാവ വിശേഷതയാണ് വിനയം. തന്നെത്താൻ ചെറുതാണെന്ന് വിചാരിക്കുന്നത് വിനയമല്ല കേട്ടോ. 6 പൊക്കമുള്ള മനുഷ്യൻ 4 കുനിഞ്ഞു നടക്കുന്നതല്ല വിനയം. വേഷവിധാനത്തിൽ വിനയമുള്ളവരാകുന്നു എന്ന് കാണിക്കുവാനും പാടുപെടുന്നവരുണ്ട്. എന്നാൽ ഈ പറഞ്ഞതെല്ലാം വിനയത്തിന്റെ വേഷത്തിലുള്ള നിഗളമാണ്. ഓർക്കണം, നമ്മുടെ ഒന്നുമില്ലായ്മയെപ്പറ്റിയുള്ള അവബോധമാണ് വിനയം. വിനയമുള്ളവർക്ക് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കഴിയൂ. നമ്മെ നാം ആയിരിക്കുന്നതിനേക്കാൾ താണതായി മറ്റുള്ളവർ കണക്കാക്കിയാൽ പരാതി പറയാതിരിക്കുകയും പരിഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷാൽ വിനയലക്ഷണം. പലപ്പോഴും നാം സകല ക്ഷമയും നഷ്ടപ്പെട്ടവരായി പ്രതികരിക്കുന്നത് മറ്റുള്ളവർ നമ്മെ വേണ്ടതുപോലെ ഗൌനിച്ചില്ല എന്ന് തോന്നുമ്പോഴല്ലേ? നമ്മുടെ നിർബന്ധം കൊണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മെ ആദരിച്ചാൽ അതിലെന്താണൊരു രസം? നമ്മുടെ ഇടയിൽ ഇന്ന് ബുദ്ധിരാക്ഷസന്മാർ ദൈവവചനം പ്രസംഗിക്കുവാനായി ധാരാളമുണ്ട്. എന്നാൽ വിനയത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നവരെയാണ് ഇന്ന് ആവശ്യം. വളരെ അറിയാമെന്ന ചിന്തയിൽ ഒരു കുഴപ്പവുമില്ലാത്തത് വിളമ്പി അഹങ്കാരത്തോടെ കഴിയുന്നൊരു വലിയ വിഭാഗമുണ്ടെന്ന്, എല്ലാ ക്രിസ്തീയ സ്വഭാവവിശേഷതകളുടെയും മുൻപിൽ നിൽക്കുന്നതാണ് ഈ വിനയം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീനെന്ന് ഫിലിപ്പിയർ 2:3 നാം വായിക്കുന്നു. വിനയം നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ്. അവൻ പറഞ്ഞത്, ഞാൻ സൌമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ദൈവമക്കളെന്ന് പറയുന്ന അനേകർക്കും ഇന്ന് തങ്ങളുടെ വംശത്തിന്റെ കാര്യത്തിൽ നീളവും ദേശത്തിന്റെ കാര്യത്തിൽ നീളവും സൌന്ദര്യത്തിന്റെ കാര്യത്തിൽ അഹങ്കാരവും അല്ല, തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നതിൽ പോലും അഹങ്കരിക്കുന്ന മനോഭാവം, കൃപയാൽ രക്ഷിക്കപ്പെട്ടതിൽ പോലുമുള്ള നിഗളം. വിനയത്തോടെ നാം നടക്കേണ്ടത് ഇന്ന് എത്രമാത്രം അത്യാവശ്യമായൊരു കാര്യമാകുന്നു. നമുക്ക് വരം ലഭിച്ചിട്ടില്ലാത്ത എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുവാൻ നാം ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട്. അത് മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നു എന്നോ അവർക്ക് നാം തലവേദനയാകുന്നു എന്നോ ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. നാലാളെ കൂട്ടുവാൻ എനിക്കില്ലാത്ത വരമുണ്ടെന്ന് പരസ്യം ചെയ്ത് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അഹങ്കാരത്തിൽ നിന്നുമാണ്. ഏതായാലും അങ്ങനെയുള്ളതിനെ വിനയമെന്ന് പറയുവാൻ സാധ്യമല്ലോ. പാടുവാൻ കഴിവില്ലാത്തവൻ പാടരുത്. വേറെ വല്ല കഴിവുകളും ഉള്ളത് വിനിയോഗിക്കണം. സഭയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ആളുകളെ കിട്ടുന്നില്ല എന്ന പരാതി വളരെ കേൾക്കാറുണ്ട്. എന്നാൽ അതിന്റെ മറുവശം എന്തെന്നാൽ തങ്ങൾക്കില്ലാത്ത വരമുണ്ടെന്ന് കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും നാം വിനയത്തോടെ നടക്കേണ്ടവരാണ്. ഇവിടെ നാം വായിക്കുന്നത് പൂർണ്ണ വിനയത്തോടും സൌമ്യതയോടും. സൌമ്യത എന്നാൽ സാവധാനം പ്രവർത്തിക്കുന്ന എന്ന അർത്ഥമുണ്ട്. എന്നാൽ അതിന് ബലഹീനത എന്ന അർത്ഥമില്ല. ദൈവത്തിന്റെ നടത്തിപ്പുകളിൽ പെറുവിറുക്കാതെയും മനുഷ്യർ നിർദ്ദയമായി ഇടപെടുമ്പോൾ പ്രതികാരചിന്തയില്ലാതെ വർത്തിക്കുകയും ചെയ്യുന്നതാണ് സൌമ്യത. സൌമ്യതയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് തിരുവചനത്തിലുള്ളത്. പഴയ നിയമത്തിൽ അത് മോശയും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമാകുന്നു. ചില സമയത്ത് ആ വിലയിരുത്തൽ തെറ്റിപ്പോയില്ലേ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. ആ പർവ്വതത്തിൽ നിന്നും ഇറങ്ങിവരുന്നതായ മോശയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അവന്റെ രണ്ട് കൈകളിലും ഇരുന്ന കൽപ്പലകൾ രണ്ടും അവൻ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ അഹരോനോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞ വിധം കേട്ടാൽ താങ്കൾ മോശയെ സൌമ്യതയുള്ളവൻ എന്ന് വിളിക്കുമോ? എന്നാൽ ദൈവം അവനെ അങ്ങനെയാണ് വിളിച്ചത്. ദേവാലയത്തിലേക്ക് ചെന്ന് പൊൻവാണിഭക്കാരെയും മറ്റ് കച്ചവടക്കാരെയും അടിച്ചു പുറത്താക്കിയ ക്രിസ്തുവിനെ താങ്കൾ സൌമ്യതയുള്ളവൻ എന്ന് പറയുമോ? അതെ, അവൻ അങ്ങനെ തന്നെയായിരുന്നു. സൌമ്യതയ്ക്ക് ലോകമൊരു നിർവചനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് ബലഹീനതയുമായി വളരെ സാമ്യമുണ്ട്. അതിന് നൽകേണ്ട വില എന്തായിരുന്നാൽ തന്നെ ദൈവഹിതത്തിനായി നിന്ന് അത് ചെയ്യുവാനുള്ള മനസ്സിനെയാണ് ബൈബിളിൽ സൌമ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവഹിതത്തിന് താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സൌമ്യത. പിന്നെ വായിക്കുന്നു, ദീർഘക്ഷമയോടും കൂടെ. ദീർഘക്ഷമ എന്നാൽ ദീർഘ കോപം എന്നത്രേ. കോപം ദീർഘിച്ചു നിൽക്കുമെന്നല്ല, കോപിക്കുവാൻ വൈകും എന്നത്രേ. നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ കോപിക്കാതെ പ്രതികാരത്തിന് മുതിരാതെ സഹനശക്തി വെളിപ്പെടുത്തുന്നതാണ് ദീർഘക്ഷമ. ഇത് ആത്മാവിന്റെ ഒരു വരമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ എടുത്തു ചാടി കോപിക്കരുതെന്ന്. പിന്നെ പറയുന്ന, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്നേഹത്തിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുക എന്നാണ്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കൊലോസ്ലേഖനം 3:13. പിന്നെ പറയുന്ന, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിനെന്ന്. നാം ഒന്നായിത്തീരണം എന്ന് കർത്താവായ യേശു പ്രാർത്ഥിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 17:21. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരു ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിച്ചിരിക്കുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:13. പരിശുദ്ധാത്മാവ് അങ്ങനെ ഉണ്ടാക്കിയ ഐക്യത ഇപ്പോൾ വിശ്വാസികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഐക്യതയുണ്ടാക്കുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കി അതിലൂടെ ഈ ഐക്യത നിർബന്ധപൂർവം ഉണ്ടാക്കുവാനും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് മാത്രമാണ് ആ ഐക്യത ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നതത്രേ. ക്രിസ്തുയേശുവിലുള്ള ഓരോ യഥാർത്ഥ വിശ്വാസിയും ഒരു ശരീരത്തിന്റെ അവയവം ആകുന്നു. നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. എഫിസി ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഒരു ദൈവബിദലിന്റെ വിളിയെക്കുറിച്ച് പറഞ്ഞു. തുടർന്നുള്ള 3 അധ്യായങ്ങളിൽ വിളിക്ക് യോഗ്യമായി നടക്കണമെന്ന് പറയുന്നു. ആ നടപ്പ് എങ്ങനെയായിരിക്കണമെന്നത്രേ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറഞ്ഞത് നമ്മുടെ നടപ്പ് പൂർണ്ണ വിനയത്തോടും സൌമ്യതയോടും ദീർഘക്ഷമയോടും കൂടി ആയിരിക്കണമെന്നത്രേ. അതുമാത്രമല്ല സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിനെന്ന്. ഐക്യം പാലിക്കുന്നതിന് സമാധാനം ആവശ്യമാണ്. ആത്മാവിന്റെ ഐക്യം ഉണ്ടാക്കണമെന്നല്ല, ഉള്ളത് കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത്. യഹൂദനും ജാതിയും തമ്മിൽ സ്വാഭാവിക വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് സമാധാനമാണ്. സമാധാനം കെട്ടപ്പെട്ടിരിക്കുന്ന ചരട് സ്നേഹവും. ശ്രമിക്കുക എന്നതിന് അത്യുത്സാഹം കഴിക്കുക എന്നാണ് അർത്ഥം. എന്ത് വില കൊടുത്തും ഐക്യത നാം കാക്കേണ്ടവരാണ്. ലോകം ദൈവമക്കളുടെ ഐക്യത മനസ്സിലാക്കി വേണം ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. തുടർന്ന് പൌലോസ് ആ 7 ഐക്യതകളെക്കുറിച്ച് പറയുന്നു. എഫിസിലേന്റെ 4:4-6 വാക്യങ്ങൾ ഈ ഭാഗം നമുക്ക് നാളെ നോക്കാവുന്നതാണ്. അതിനു മുൻപായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളായും സഭയായും കുടുംബമായും എത്രമാത്രം സമാധാനം കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് ഒന്ന് സ്വയപരിശോധന ചെയ്യാം. എന്താ അത്? തീർച്ചയായിട്ടും നമ്മെ അധികം പ്രയോജനമുള്ളവരായി നിൽക്കുവാൻ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് ജഡത്തിന് വിധേയപ്പെട്ട് ജീവിച്ചതാകുന്നു എന്ന് ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഒരു സന്തോഷവാർത്ത. ജീവസന്ദേശം ബൈബിൾ പഠനം ഇതാ പുസ്തക രൂപത്തിൽ. ഇത് സ്വന്തമാക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? വിശദ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടും.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പരിപാടി.